ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ധീൻ. പ്രധാന വാർത്തകൾ. 5 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ മാലദ്വീപ്സ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സുവിന് രാഷ്ട്രപതി ഭവനിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള അവകാശം നിഷേധിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ്. യാതൊരു വിവേചനവും ഉണ്ടായിട്ടില്ലെന്ന് സ്പീക്കർ. സംസ്ഥാനത്ത് തൊഴിൽ നിയമങ്ങൾ പാലിക്കാത്ത കമ്പനികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൊതുവിപണിയിലെ ഇടപെടലുകളിലൂടെ വിലക്കയറ്റം ഫലപ്രദമായി നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞതായി മന്ത്രി ജി ആർ അനിൽ. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മാൽദ്വീപ്സ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ന് രാവിലെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവരുടെ നേതൃത്വത്തിൽ മാലദ്വീപ്സ് പ്രസിഡന്റിന് രാഷ്ട്രപതി ഭവനിൽ ഔപചാരിക സ്വീകരണം നൽകി. തുടർന്ന് രാജ്ഘട്ടിലെത്തിയ മുഹമ്മദ് മുയ്സു മഹാത്മാഗാന്ധിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. 5 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് മാലദ്വീപ്സ് പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയത്. ജമ്മുകശ്മീർ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണൽ നാളെ. 2 സംസ്ഥാനങ്ങളിലെയും എല്ലാ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷത്തിന്റെ നക്ഷത്രചിഹ്നമിട്ട 49 ചോദ്യങ്ങൾ നക്ഷത്രചിഹ്നമിടാത്ത ചോദ്യങ്ങളാക്കി മാറ്റിയതിൽ പ്രതിഷേധിച്ചായിരുന്നു ബഹളം. ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ അവകാശം നിഷേധിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. എന്നാൽ യാതൊരു വിവേചനവും വിഷയത്തിൽ ഉണ്ടായിട്ടില്ലെന്നും തദ്ദേശീയവും അഭ്യൂഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതുമായ ചോദ്യങ്ങളാണ് ചട്ടപ്രകാരം നക്ഷത്രചിഹ്നമിടാത്തതാക്കി മാറ്റിയതെന്നും സ്പീക്കർ എ എൻ ഷംസീർ മറുപടി നൽകി. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയുന്ന രീതിയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവിനെതിരെ ഭരണപക്ഷം നടത്തിയ പരാമർശത്തിൽ പ്രതിപക്ഷം ബഹളം തുടർന്നതോടെ സഭ ഇന്നത്തേക്ക് പിരിയുന്നതായി സ്പീക്കർ അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വിവിധ ഇനങ്ങളിലായി ഇതുവരെ 2,135.5 കോടി രൂപ വിതരണം ചെയ്തതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപേക്ഷകൾ ഓൺലൈനാക്കിയതോടെ ധനസഹായം ലഭ്യമാക്കുന്നതിലെ കാലതാമസം ഒഴിവായതായും മുഖ്യമന്ത്രി പറഞ്ഞു. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
നമ്മുടെ നാടിനെ അടുത്തറിയുന്ന ലോകമെമ്പാടുമുള്ളവർ നൽകുന്ന സംഭാവനയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ പ്രധാന സ്രോതസ്. 2016-17 മുതൽ 2024-25 വരെ 1,950 കോടി രൂപയാണ് ഇപ്രകാരം നീക്കിവെച്ചത്. ഹോക്കിയുടെയും പ്രളയത്തിന്റെയും അവസരങ്ങളിലും ഇപ്പോൾ ചൂരൽമല, മുണ്ടക്കൈ എന്നിവിടങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ അവസരത്തിലും ജനങ്ങൾ നൽകിയ സംഭാവന വളരെ വലുതാണ്.
രാജ്യത്ത് എല്ലാ മേഖലകളിലും തൊഴിൽ നിയമങ്ങൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് തൊഴിൽ നിയമ ചട്ടങ്ങൾ കൃത്യമായി പാലിക്കാത്ത കമ്പനികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പൂനെയിൽ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന എറണാകുളം സ്വദേശി അന്യ സെബസ്റ്റ്യന്റെ മരണവുമായി ബന്ധപ്പെട്ട് പി പി ചിത്രഞ്ജൻ എംഎൽഎയുടെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. വർക്ക് ഫ്രം ഹോം സമ്പ്രദായം സംബന്ധിച്ച് വ്യക്തമായ സമയക്രമം തൊഴിൽ നിയമങ്ങളിൽ പരാമർശിച്ചിട്ടില്ലെന്നും വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പൊതുവിപണിയിൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന ഇടപെടലുകളിലൂടെ വിലക്കയറ്റം ഫലപ്രദമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി ജി ആർ അനിൽ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
കാലാവസ്ഥാ വ്യതിയാനം, പ്രകൃതിക്ഷോഭം എന്നിങ്ങനെയുള്ള കാരണങ്ങളാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ കൃഷി നശിക്കുന്ന സാഹചര്യങ്ങളിൽ കേരളത്തിലും ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യതക്കുറവും അതുവഴി വിലക്കയറ്റവും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ സപ്ലൈകോ, കൺസ്യൂമർ ഫെഡ്, മറ്റ് സഹകരണ സ്ഥാപനങ്ങൾ എന്നിവയിലൂടെ സർക്കാർ നടത്തുന്ന ശക്തമായ വിപണി ഇടപെടലിലൂടെ പൊതുവിപണിയിലെ വിലക്കയറ്റം വലിയ തോതിൽ നിയന്ത്രിക്കുവാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ലഭ്യമായ കൃഷിഭൂമി പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നത്.
സപ്ലൈകോ വഴി അവശ്യ സാധനങ്ങൾ പൊതുവിപണിയിലേക്കാൾ ശരാശരി 25% വരെ വിലക്കുറവിൽ വിതരണം ചെയ്യുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അമിതവില ഈടാക്കുന്നത് തടയാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ 3,000-ത്തിലധികം പരിശോധനകൾ നടത്തിയതായും മന്ത്രി പറഞ്ഞു. അടിയന്തര പ്രമേയ ചർച്ച ഒഴിവാക്കാനായി യാതൊരു പ്രകോപനവുമില്ലാതെയാണ് പ്രതിപക്ഷം നിയമസഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് മന്ത്രി പി രാജീവ്. സഭയുടെ നിലവാരം ചേർത്ത് പിടിക്കാനാണ് സ്പീക്കർക്കെതിരെയുള്ള പരാമർശങ്ങൾ സഭ രേഖയിൽ നിന്ന് മാറ്റിയതെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സ്പീക്കറിന്റെയും സർക്കാരിന്റെയും ഭാഗത്തുനിന്നും ദൌർഭാഗ്യകരമായ നിലപാടാണ് നിയമസഭയിൽ ഉണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. നിയമസഭയ്ക്ക് പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യപരമായ ആവശ്യമാണ് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചതെന്നും തന്നോട് സ്പീക്കർ അനാദരവോടുകൂടിയാണ് സംസാരിച്ചതെന്നും ശ്രീ സതീശൻ ആരോപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
നടിയുടെ ലൈംഗിക അതിക്രമ പരാതിയിൽ നടൻ സിദ്ദീഖ് ചോദ്യം ചെയ്യലിന് തിരുവനന്തപുരത്ത് ഹാജരായി. സുപ്രീംകോടതിയിൽ നിന്നും ഇടക്കാല ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ തയ്യാറാണെന്ന് സിദ്ദീഖ് പോലീസിനെ അറിയിച്ചിരുന്നു. ചോദ്യം ചെയ്ത ശേഷം സിദ്ദീഖിനെ വിട്ടയക്കും. ഇന്ന് ലോക പരുത്തി ദിനം. വസ്ത്ര വ്യവസായം, മൃഗങ്ങളുടെ തീറ്റ, മെഡിക്കൽ സപ്ലൈസ്, ഭക്ഷ്യ എണ്ണയുടെ ഉൽപാദനം എന്നിവയിൽ നിർണായക പങ്കുവഹിക്കുന്ന പരുത്തിയുടെ പ്രാധാന്യം മുൻനിർത്തിയാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. പരുത്തി മേഖലയുടെ സുസ്ഥിരത വർദ്ധിപ്പിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയും 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ആലപ്പുഴ, എറണാകുളം ജില്ലകളെ ബന്ധിപ്പിക്കാൻ ബോട്ട് സർവീസ് ആരംഭിക്കാനുള്ള ശ്രമവുമായി ജലഗതാഗത വകുപ്പ്. അരൂക്കുറ്റിയിൽ നിന്ന് തേവരയ്ക്കും കുമ്പളത്തേക്കും പരീക്ഷണാടിസ്ഥാനത്തിൽ ബോട്ട് സർവീസ് നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
ദേശീയപാതയിൽ തുറവൂർ മുതൽ അരൂർ വരെയുള്ള ഭാഗത്തെ മേൽപ്പാലം നിർമ്മിക്കുന്നതിനെ തുടർന്നുണ്ടായ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ അധികൃതർ പല മാർഗങ്ങളും പരീക്ഷിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇതിലൊന്നാണ് കായൽ മാർഗമുള്ള ജലഗതാഗത വകുപ്പിന്റെ ബോട്ട് യാത്ര. നേരത്തെ വൈക്കത്ത് നിന്ന് വേഗ എന്ന പേരുള്ള ബോട്ട് എറണാകുളത്തേക്ക് സർവീസ് നടത്തിയിരുന്നതാണ്. വൈറ്റില വാട്ടർ മെട്രോയിലേക്കോ എറണാകുളം ബോട്ടിയട്ടിയിലേക്കോ ബോട്ട് സർവീസ് തുടങ്ങിയാൽ യാത്രക്കാർക്ക് പ്രയോജനം ലഭിക്കും.
2020 വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഇന്നലെ നടന്ന മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ 6 വിക്കറ്റിന് വിജയിച്ചു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ തിരുവനന്തപുരം കൊമ്പൻസിനെതിരെ കാലിക്കറ്റ് FC ജയം. 1-1 നാല് ഗോളുകൾക്കാണ് കാലിക്കറ്റിന്റെ വിജയം. ഇതോടെ 10 പോയിന്റുമായി കാലിക്കറ്റ് പട്ടികയിൽ രണ്ടാമതും 6 പോയിന്റുമായി കൊമ്പൻസ് നാലാമതുമാണ്. ബുധനാഴ്ച നടക്കുന്ന മത്സരത്തിൽ മലപ്പുറം FC ഫോഴ്സാ കൊച്ചിയെ നേരിടും. സംസ്ഥാന സ്കൂൾ ഗെയിംസ് ഗ്രൂപ്പ് 3 മത്സരങ്ങൾ കണ്ണൂരിൽ പുരോഗമിക്കുന്നു. സീനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഗുസ്തി മത്സരങ്ങളും ജൂനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അമ്പെയ്ത്ത് മത്സരങ്ങളുമാണ് നടക്കുന്നത്. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയം, കണ്ണൂർ ജവഹർ സ്റ്റേഡിയം എന്നിവിടങ്ങളിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 223 പോയിന്റ് നഷ്ടത്തിൽ 81,466. ദേശീയ ഓഹരി സൂചിക NIFTY 96 പോയിന്റ് താഴ്ന്ന് 24,909. വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 20 രൂപ കുറഞ്ഞ് 7,100 രൂപയും പവന് 56,800 രൂപയുമാണ് ഇന്നത്തെ വില. റേഷൻ മസ്റ്ററിംഗ് നടത്താനായി സർക്കാർ നിശ്ചയിച്ച സമയപരിധി നാളെ അവസാനിക്കും. മുഴുവൻ മുൻഗണനാ കാർഡംഗങ്ങളും റേഷൻ കടകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. പുതുതായി അനുവദിച്ച കൊല്ലം എറണാകുളം മെമു ട്രെയിൻ ഇന്ന് ആദ്യ സർവീസ് നടത്തി. രാവിലെ 5:55 കൊല്ലം സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ട്രെയിനിൽ എംപിമാരായ കൊടിക്കുന്നിൽ സുരേഷ്, NK പ്രേമചന്ദ്രൻ എന്നിവർ യാത്ര ചെയ്തു. സ്പെഷ്യൽ ട്രെയിൻ കോട്ടയം വഴി സർവീസ് നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. 5 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ മാലദ്വീപ്സ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന് രാഷ്ട്രപതി ഭവനിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള അവകാശം നിഷേധിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ്. യാതൊരു വിവേചനവും ഉണ്ടായിട്ടില്ലെന്ന് സ്പീക്കർ. സംസ്ഥാനത്ത് തൊഴിൽ നിയമങ്ങൾ പാലിക്കാത്ത കമ്പനികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൊതുവിപണിയിലെ ഇടപെടലുകളിലൂടെ വിലക്കയറ്റം ഫലപ്രദമായി നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞതായി മന്ത്രി GR അനിൽ. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.